إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهماني رايا سهودرنگل سهودرمال الله سبحانه وتعالى സൂക്ഷിച്ചു കൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാനും അതിലായിക്കൊണ്ട് തന്നെ മുറുകെ പിടിച്ച് മരണപ്പെടാനും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അവന് വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഉപജീവന മാർഗങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിൽ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് മനുഷ്യന് കച്ചവടം അനുവദിച്ചു തന്നു എന്നുള്ളത്. അല്ലാഹു തആല അത് അവന്റെ നിഅമത്തായിട്ട് തന്നെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, പലിശ അത് ഹറാമാണെന്ന് പറയുമ്പോൾ അല്ലാഹു തആല അതിന് ബദലായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കച്ചവടം അല്ലാഹു ഹലാലാക്കി നൽകിയിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഒരുപാട് ഉപകാരങ്ങൾക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് കച്ചവടം എന്നുള്ളതിന് ആർക്കും തന്നെ സംശയമുണ്ടാകുകയില്ല. ധാരാളം ഉപകാരങ്ങൾ കൈമാറുന്നതിന്, പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ കച്ചവടങ്ങൾ പലപ്പോഴും കാരണമായിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിലേതൊരു ഇബാദത്തിനും അതുപോലെയുള്ള ഇടപാടിനും ഉള്ളതുപോലെയുള്ള നിബന്ധനകൾ കച്ചവടത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും അവയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ശരീഅത്തിന്റെ മഹോന്നതമായ മൂല്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. കച്ചവടത്തിൽ രണ്ടാളുകളാണ് ഉണ്ടാകുക, അത് വിൽക്കുന്നയൊരാൾ, അതുപോലെ വാങ്ങുന്നയൊരാൾ. ഈ രണ്ടാളുകൾക്കും യാതൊരു രൂപത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാണ്ടിരിക്കാനാണ്, യാതൊരു രൂപത്തിലുള്ള ചൂഷണങ്ങൾക്കും അവർ വിധേയരാകാതിരിക്കാനാണ് ഈ നിയമങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റേതൊരു ദീനിലാണ്, മറ്റേതൊരു ശരീഅത്തിലാണ് ഇത്രയും കൃത്യമായി മനുഷ്യന്റെ മൂല്യങ്ങൾക്കും അതേപോലെയുള്ള അവരുടെ അവകാശങ്ങൾക്കും കൃത്യമായി വില കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് എന്ന് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്ന സമയത്ത്, അഥവാ ഇസ്ലാമിന്റെ മുആമലത്തുകളെക്കുറിച്ച്, ഇടപാടുകളെ കുറിച്ചിട്ടുള്ള നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഇന്നത് ഹറാമാക്കി, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ട് ഈ രൂപത്തിലുള്ള മാർഗങ്ങൾ അത് പാടില്ല എന്ന് ദീനിൽ എന്തുകൊണ്ട് വന്നുവെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് വ്യക്തമായി ബോധ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. ഒന്നുകിൽ കച്ചവടക്കാരന് അത് വലിയ നഷ്ടമുണ്ടാകുന്ന, തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആയിക്കൊണ്ടായിരിക്കാം അത് നിഷേധിച്ചത്, അല്ലെങ്കിൽ വാങ്ങുന്നവന് വലിയ ചൂഷണങ്ങൾക്ക് വിധേയപ്പെടാതിരിക്കാനായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നിയമങ്ങൾ ദീനിൽ വേണ്ട, അത് പാടില്ല എന്ന് നിശ്ചയിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സഹോദരങ്ങളെ, നമ്മുടെ കച്ചവടം അത് ഹലാലായിത്തീരാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൃപ്തിപ്പെടാൻ, അവൻ നമ്മെ ശിക്ഷിക്കാതിരിക്കാൻ കച്ചവടത്തിന് ചില നിബന്ധനകൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായി എട്ട് നിബന്ധനകളാണ് കച്ചവടം ശരിയാകാനായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അത് പഠിക്കുക എന്നുള്ളത് കച്ചവടം ചെയ്യുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമായ കാര്യമാണ്. നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഇൽമു പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്നുള്ളത്. നമ്മൾ അതിന്റെ വിശദീകരണമായും പലപ്പോഴും ഇവിടെ ഉണർത്തിയിട്ടുള്ള കാര്യവുമാണ്. എന്തെല്ലാം കാര്യമാണോ ഒരു വ്യക്തിക്ക് ഇബാദത്തുകളിൽ നിർബന്ധമായിട്ടുള്ളത് അതെല്ലാം അതിനെക്കുറിച്ച് പഠിക്കൽ അവന്റെ മേൽ നിർബന്ധമാണ്. നിസ്കാരത്തെക്കുറിച്ച് എനിക്കറിയില്ല, സകാത്തിനെ കുറിച്ച് അറിയില്ല, ഹജ്ജിനെ കുറിച്ച് അറിയില്ല, റമദാൻ മാസത്തെ നോമ്പിനെ കുറിച്ച് അറിയില്ല, ജനാബത്ത് കുളി എനിക്കറിയില്ല, ശുദ്ധിയാക്കേണ്ട മാർഗങ്ങൾ എനിക്കറിയില്ല എന്ന് നാളെ ഒരാൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് എഴുതു പറയാൻ സാധിക്കുകയില്ല. അത് പഠിക്കാത്തതിന്റെ പേരിലുള്ള ശിക്ഷ അത് നമുക്ക് ലഭിക്കും. അതുപോലെ ആ പഠിക്കാത്തതിന്റെ പേരിൽ ആ ഇബാദത്ത് ഫസാദായതിന്റെ ശിക്ഷയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് ഇബാദത്തിന്റെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇടപാടുകൾ, അതിലെല്ലാ ഇടപാടുകളും എല്ലാ ആളുകളും അതിൽ നിർബന്ധമായി ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള ഇടപാടുകളിൽ പെട്ടതാണ് കച്ചവടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാണോ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഇടപാടുകൾ അള്ളാഹു തആല അനുവദിച്ച മാർഗത്തിലായിത്തീരാൻ അതിന്റെ നിബന്ധനകളും അതിന്റെ ഉസ്ലൂബുകളും അതിന്റെ രീതികളുമെല്ലാം കൃത്യമായി പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അതല്ല എങ്കിൽ പലപ്പോഴും അവൻ ഹലാലാണെന്ന് ധരിക്കുന്ന എത്രയോ സമ്പാദ്യങ്ങൾ അത് ഹറാമായി തീരുകയും അവന്റെ വയറ്റിലേക്കും അവന്റെ കുടുംബത്തിന്റെ വയറ്റിലേക്കും അവൻ വെച്ചുകൊടുക്കുന്നത് ഹറാമായ സമ്പാദ്യമായി തീരും. നമുക്കറിയാം അള്ളാഹു തആല ഹറാമായ സമ്പാദ്യം അത് കഴിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ തന്നെ കൊടുക്കുന്ന ശിക്ഷയിൽപ്പെട്ടതാണ്. അവന്റെ സാലിഹായ മുറാദുകൾ, അവന്റെ നല്ലതായ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് ചെയ്തു കൊടുക്കുകയില്ല എന്നുള്ളത്. പരലോകത്തുള്ള ശിക്ഷ അത് വേറെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിബന്ധനകൾ നമ്മൾ മനസ്സിലാക്കുക. പണ്ഡിതന്മാരെട്ട് നിബന്ധനകൾ പറഞ്ഞതിൽ ഒന്നാമത്തേത് അത്തറാളി മിനൽ ബായിഇ വൽ മുഷ്ടരി, കച്ചവടം ചെയ്യുന്നവനും അതുപോലെ തന്നെ അത് വാങ്ങുന്നവനും തമ്മിൽ തൃപ്തിയോടുകൂടിയായിരിക്കണം കച്ചവടം ചെയ്യേണ്ടത്. എന്താണ് തൃപ്തിയോടുക�ൂടി എന്ന് പറഞ്ഞാൽ, തൃപ്തിയോടുകൂടി എന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിച്ചിട്ടാകാൻ പാടില്ല, ആരും നിർബന്ധിച്ചിട്ടാകാൻ പാടില്ല. മറിച്ച് കൃത്യമായ പൂർണ്ണമായ തൃപ്തി വാങ്ങുന്നവനും ഉണ്ടായിരിക്കേണ്ടതുണ്ട്, വിൽക്കുന്നവനും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമായ സമ്പാദ്യം അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹലാലായത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ല അൻ തകൂന തിജാറ അൻ തറാദിം മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിയോടുകൂടി ചെയ്യുന്ന കച്ചവടം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മഹാനായ സഹാബി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്നമൽ ബൈഉ അൻ തറാദിൻ, തീർച്ചയായും കച്ചവടം അത് തൃപ്തിയോടുകൂടി ആയിരിക്കേണ്ടതുണ്ട് എന്ന്. എന്നാൽ സഹോദരങ്ങൾ, തൃപ്തിയോടുകൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധിക്കപ്പെട്ടതായി ആകാതിരിക്കുക എന്നേ അർത്ഥമുള്ളൂ. ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിൽക്കുന്നത് നമുക്ക് വലിയ തൃപ്തി ഉണ്ടായിക്കോണമെന്നല്ല. ഉദാഹരണത്തിന്, ഒരാൾ അങ്ങേയറ്റം പ്രയാസമുള്ള ഘട്ടത്തിൽ ചിലപ്പോൾ അയാൾക്ക് അയാളുടെ വീട് വിൽക്കേണ്ടി വരും. അയാളത് തൃപ്തിയോടുകൂടിയല്ല, വലിയ പ്രയാസത്തോടുകൂടിയാണ്. അതല്ലെങ്കിൽ അങ്ങേയറ്റം പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ പലപ്പോഴും സ്വർണമോ വാഹനമോ ഒക്കെ വിൽക്കാറുണ്ട് ആളുകൾ. അതല്ല ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ തൃപ്തിയല്ല. മറിച്ച് തൃപ്തിയോടുകൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിച്ചിട്ടാകാൻ പാടില്ല. നീ അതെനിക്ക് തന്നേ പറ്റൂ, ആ കാര്യം എനിക്ക് തന്നേ പറ്റൂ, ഇതാ അതിന്റെ പൈസ ഇതാ എന്ന് പറഞ്ഞത് എത്ര വലിയ രൂപ കൊടുത്താലും ആ കച്ചവടം ഹലാലാവുകയില്ല. അല്ലെ, ചില ആളുകൾ അങ്ങനെ ചെയ്യും, എനിക്ക് ഈ ഭൂമി കിട്ടിയേ മതിയാകും, അത് എത്ര വിലയായാലും സാറിന് നീ അത് തന്നേ മതിയാകും എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടൊക്കെ ആളുകൾ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയിട്ട് മറ്റുമൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് അവർക്ക് മോഹിച്ച കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ അതിനുവേണ്ടി ഗുണ്ടാ സംഘങ്ങളെ വിട്ടിട്ട് പോലും ആ മുതൽ ആ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളെയൊക്കെ കാണാം. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. മറിച്ച് വിൽക്കുന്ന വ്യക്തിക്ക് അത് പൂർണ്ണമായ തൃപ്തി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാങ്ങുന്ന വ്യക്തിയും അത് തൃപ്തിയോടുകൂടിയാണ് അത് വാങ്ങേണ്ടത്. ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് വാങ്ങുന്നവന്റെയും വിൽക്കുന്നവന്റെയും തൃപ്തി ഈ കച്ചവടത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നിബന്ധന സഹോദരങ്ങളെ, അയ്യക്കൂനൽ ബായിഉ വൽ മുഷ്ടരി ജായിദു തസറുഫ്, വാങ്ങുന്നവനും വിൽക്കുന്നവനും, പ്രത്യേകിച്ച് വാങ്ങുന്നവനും വിൽക്കുന്നവനും അവൻ കൈകാര്യകർത്തൃത്വം ചെയ്യാനുള്ള കഴിവുള്ള ആളായിരിക്കുക എന്നാണ് നിബന്ധന. അഥവാ അവന് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്ത ഒരു മന്ദബുദ്ധിയാകാൻ പാടില്ല, ബുദ്ധിയില്ലാത്ത ആളാകാൻ പാടില്ല. അതല്ലെങ്കിൽ ചെറിയ കുട്ടിയാകാൻ പാടില്ല. കാര്യങ്ങളൊന്നും കൃത്യമായി അതിന്റെ വിലയോ മറ്റോ നിശ്ചയമില്ലാത്ത ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ മന്ദബുദ്ധിയോ അതല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് കച്ചവടത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ആളാകാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നും എങ്ങനെങ്കിലുമൊക്കെ ചുളു വിലയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ സാധിച്ച് ഇങ്ങ് വാങ്ങിക്കളയും. നാട്ടിലില്ലാത്തവല്ല അവന്, കാരണം ബുദ്ധിയില്ല, അവന് കച്ചവടത്തെക്കുറിച്ച് അറിയാത്ത ഒരു ചെറിയ കുട്ടിയായിരിക്കാം. അതല്ല എങ്കിൽ അവനക്ക് യാതൊരു ധാരണയുമില്ലാത്ത ഒരുപാട് പണമുണ്ടാകും, എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തവനായ ഏതെങ്കിലുമൊക്കെ സാധുവായിരിക്കും. അപ്പൊ അവനെ പറ്റിച്ചുകൊണ്ട് അതിങ്ങോട്ട് വാങ്ങുക എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിലാ കച്ചവടം ശരിയാവുകയില്ല. അതിൽ നിന്നും ബുദ്ധിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, മന്ദബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്നും കച്ചവടം ഒരു നിലക്കും ചെയ്യാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. എന്നാൽ ചെറിയ കുട്ടിയോ അതല്ല എങ്കിൽ ആ രൂപത്തിലുള്ള ആളുകളോ ആണെങ്കിൽ, അവരുടെ വലിയിന് സമ്മതമാണ് എങ്കിൽ, അവർക്ക് ഒരു കൈകാര്യകർത്താവ് ഉണ്ടാകും അവരെ നോക്കുന്നതായ ഒരാൾ, അയാൾക്ക് സമ്മതമാണെങ്കിൽ അത് വാങ്ങാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അഥവാ ഒരു യത്തീമായ വ്യക്തിയാണ്, ആ യത്തീമായ കുട്ടിക്ക് സമ്പത്തുണ്ട്, അവന് ചില കാര്യങ്ങൾ വിൽക്കാനുണ്ട്. അപ്പോൾ അയാളുടെ കൈകാര്യകർത്താവ് അയാൾക്ക് അനുമതി കൊടുത്തു, നീ അത് ഒപ്പിട്ട് കൊടുത്തോളൂ, ആ സാധനം നീ വാങ്ങിക്കോളൂ, ആ സാധനം നീ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കപ്പെടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നാട്ടിലുള്ള ചെറിയ, പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ചെറിയ വിലയുടെ സാധനങ്ങളാണ് എങ്കിൽ അതും ചെറിയ കുട്ടികൾക്ക് വാങ്ങാമെന്ന്, നമ്മൾ കുട്ടികളൊക്കെ കടയിൽ പോയി മിഠായിയും അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ രൂപയുടെ സാധനങ്ങൾ വാങ്ങാറുണ്ട്. അത് ഹലാലാണ്, കാരണം അത് ചെറിയ കാര്യമാണ്. എന്നാൽ അതല്ലാത്ത വലിയ വലിയ പ്രോപ്പർട്ടികൾ വാങ്ങാനോ, വലിയ വലിയ നാട്ടിൽ വലിയൊരു എമൗണ്ട് എന്ന് നാട്ടിൽ പൊതുവെ കണക്കാക്കുന്ന കാര്യങ്ങൾ വാങ്ങാനോ ചെറിയ കുട്ടികൾ, അവർക്കത് അനുവാദമില്ല. കാരണം അവർ വഞ്ചിക്കപ്പെടും, അവർ വഞ്ചിക്കപ്പെടും, അവിടെ വിൽക്കുന്നവൻ വഞ്ചിക്കപ്പെടുകയാണ്. അവൻ സാധനത്തിന്റെ മൂല്യമോ ഇതിന്റെ നാട്ടിലെ വിലയോ ഒന്നും അറിയാതെ വഞ്ചിക്കപ്പെടുന്ന ഒരവസ്ഥ അതുണ്ടാകും. എന്നാൽ ചെറുതായ ചെറിയ ചെറിയ രൂപത്തിലുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന് കുട്ടികൾക്ക് അനുവാദമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ നിബന്ധന. എൻ സഹോദരങ്ങളെ, മൂന്നാമത്തെയും നാലാമത്തെയും നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് മഅരിഫത്തു സമനി വൽ മുസ്മൻ, നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ വിലയും അതേപോലെ തന്നെ വാങ്ങുന്ന സാധനം എന്താണ് എന്നുള്ളതും കൊടുക്കുന്ന വിലയും അത് വ്യക്തമായിരിക്കണം. അതിൽ യാതൊരു ജഹാലത്ത്, ഒരു വ്യക്തതയില്ലാത്ത, ധാരണയില്ലാത്ത കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയിട്ടുള്ള കാര്യമാണ്. നഹ അനിൽ അൻ ബൈഇൽ ഗറർ, അഥവാ അവ്യക്തതയുള്ള ഗററായിട്ടുള്ള കച്ചവടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്നാണ്. അഥവാ ഒരാൾ പറയുക, എനിക്ക് ഈ ബോക്സിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും, അല്ല ഈ മുറിയിലുള്ള മുഴുവൻ സാധനങ്ങളും അത് ഞാൻ മുഴുവൻ ഇങ്ങോട്ട് വാങ്ങുകയാണ്, എത്ര രൂപക്ക്, അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് അയാൾക്കറിയില്ല, ആ കച്ചവടം അനുവദനീയമല്ല. അതല്ല എങ്കിൽ അയാൾ പറയുകയാണ്, ഇതാ ഈ കാർ, ഈ കൈ എന്റെ ബോക്സിലുള്ള ഈ പെട്ടിയിലുള്ള മുഴുവൻ പണത്തിന് ഞാൻ ഈ കാർ വാങ്ങുകയാണ്, എത്രയാണ് പണമെന്ന് വാങ്ങുന്നവനോ വിൽക്കുന്നവനോ നിശ്ചയമില്ല. അങ്ങനെ ഒരു സുമാറ് കണക്കിന് എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ വസ്തു എന്താണെന്ന് അറിയാതെ ഇങ്ങോട്ട് വാങ്ങുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണ്. പണ്ഡിതന്മാർ പറയുന്ന ഒരു വസ്തു അതെന്താണെന്ന് രണ്ട് രൂപത്തിൽ ഒരാൾക്ക് തിരിച്ചറിയാൻ, രണ്ട് രൂപത്തിൽ തിരിച്ചറിയൽ അനുവദനീയമാണ്. ഒന്ന് കണ്ണുകൊണ്ട് കണ്ടിട്ട്, ഒരാൾക്കൊരു കാര്യം കണ്ണുകൊണ്ട് കണ്ടിട്ട് അത് ആ ഈ കാര്യം ഞാൻ എടുക്കാം എന്ന് പറയാം. അതല്ല എങ്കിൽ ബിൽ വസ്ഫി ദഖീഖ്, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുക, ഇന്ന രൂപത്തിലാണ്, ഇന്ന വർഷത്തിലുള്ളതാണ്, ഇന്ന കാര്യമാണ്, ഇതിന് ഇത്ര പഴക്കമുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായി ഒരാൾക്ക് ആ വസ്തുവിനെ കുറിച്ച് വ്യക്തമായി വിവരിച്ചു കൊടുത്തതിന് ശേഷം അത് അനുവദനീയമാണ്. അതല്ലാത്ത എന്താണെന്ന് വസ്തു പറയാതെ ആ കച്ചവടം ഉറപ്പിക്ക്, സാധനമൊക്കെ ഞാൻ ഇറക്കിത്തരാം എന്താണെന്ന് അതിനെക്കുറിച്ച് അയാൾക്ക് പറഞ്ഞിട്ടും അറിയില്ല, കണ്ടിട്ടും അറിയില്ല, അവസാനം കിട്ടിയതിന് ശേഷം അയാൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലുള്ള വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുന്ന വസ്തുവാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ അത് പാടില്ല. മറിച്ച് കച്ചവടത്തിന്റെ നിബന്ധനയിൽപ്പെട്ട കാര്യമാണ് അവൻ വിൽക്കുന്ന വസ്തു എന്താണെന്ന് നേരത്തെ അറിയണം. അതുപോലെ തന്നെ എത്ര രൂപയാണ് അവൻ കൊടുക്കുന്നത് എന്നതും കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ഇതാദ്യമേ ഇത്തിഫാഖ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കച്ചവടത്തിന്റെ നിബന്ധനയിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അഞ്ചാമത്തെ നിബന്ധനയായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അൽ ഖുദ്റത്തു അല തസ്ലീം, നമുക്കത് അയാൾക്ക് ഏൽപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അഥവാ നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കുന്ന, വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന സാധനമേ നമുക്ക് വിൽക്കാൻ പറ്റൂ എന്നാണ്. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറയാറുള്ളത്, അവന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൃഗമുണ്ടായിട്ടുണ്ട്, ആ മൃഗം അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അത് എവിടെയോ കളഞ്ഞുപോയി, എന്നിട്ട് ഇവൻ കച്ചവടമാക്കുകയാണ്, എന്റെ കളഞ്ഞുപോയ പോത്തിന് ഞാനിതാ നിനക്ക് 50 ലക്ഷത്തിന് അല്ലെങ്കിൽ 20 ലക്ഷത്തിന് വിൽക്കുകയാണ് എന്ത് എത്രയാ എത്രയാണോ വില ആ രൂപത്തിൽ, അല്ലെങ്കിൽ എന്റെ കളഞ്ഞുപോയ കാറ് അത് ഞാൻ നിനക്ക് 20 ലക്ഷത്തിന് വിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കച്ചവടം അത് അനുവദനീയമല്ല. മറിച്ച് കച്ചവടം ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കൊടുക്കുവാൻ സാധിക്കണം. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, അവന്റെ കയ്യിൽ വല്ല പറവയുമുണ്ട്, ആ പറവ ആകാശത്തേക്ക് പറന്നുപോയിട്ടുണ്ട്, എന്നാൽ അവൻ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുകയാണ്, എന്റെ ഒരു പറവ പോയിട്ടുണ്ട്, അത് കിട്ടിയാൽ നീ എടുത്തോളൂ, ഞാൻ നിനക്കിത് ആ 10,000 രൂപക്ക് വിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കച്ചവടം അത് പാടില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന കാര്യമായിരിക്കണം വിൽക്കേണ്ടത്. കൊടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായി കാണാം. 6-ാമത്തെ നിബന്ധന, അയ്യക്കൂനൽ മുസ്മനു മംലൂക്കൻ ഇൻദൽ അഖ്ദ്, നമ്മൾ വിൽക്കുന്ന സാധനം ആദ്യമേ നമ്മൾ ഉടമപ്പെടുത്തിയിരിക്കണം എന്നുള്ളത്. പല ആളുകൾക്കും പല കച്ചവടക്കാരും ഈ വിഷയത്തിൽ വലിയ അപാകതകൾ, വലിയ തെറ്റുകൾ, ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്നതായി കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് പല റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളിലും വ്യാപകമായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ടോക്കൺ അഡ്വാൻസ് വാങ്ങിയിട്ട് ഒരു സ്ഥലം അവൻ ഉറപ്പിക്കുകയാണ്, പിന്നീട് ഇവനാണ് അതിന്റെ മുതലാളി എന്നുള്ള നിലയിൽ ഇവനത് മറ്റൊരാൾക്ക് അത് മറച്ചു വിൽക്കുകയാണ്. ഒരു 10 ലക്ഷം രൂപയുടെ സ്ഥലമായിരിക്കും, ഇവനൊരു 1,000 അല്ലെങ്കിൽ 10,000 ഒക്കെ കൊടുത്ത് തൽക്കാലം ടോക്കൺ അഡ്വാൻസ് വാങ്ങിയിട്ട് ആ 10 ലക്ഷം രൂപയുടെ സ്ഥലത്തിന്റെ മുതലാളിയായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ മുതലാളി ആയിട്ടില്ല, കാരണം അവൻ തമ്മിൽ യാതൊരു ഉടമ്പടിയും നടന്നിട്ടില്ല, മറിച്ച് കേവലം ഒരു അഡ്വാൻസ് മാത്രം കൊടുക്കുകയാണ്. പിന്നീട് അവൻ ഇതാ മറ്റ് ആളുകളെ നോക്കിയിട്ട് അതൊരു 11-ഓ 12-ഓ ലക്ഷത്തിന് വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ആളെ കിട്ടിയാൽ ആ 12 ലക്ഷം ഇങ്ങോട്ട് വാങ്ങും, എന്നിട്ട് ഇവർ തമ്മിൽ നിങ്ങളതിന് ഇടപാട് നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് ശരിയാക്കുന്നത് കാണാം. ഇത് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബിഉ മാ ലൈസ ഇൻദക, നിന്റെ കയ്യിലില്ലാത്ത സാധനം നിനക്ക് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായി കാണാം. എന്നാൽ ഒരാൾ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ അയാൾക്ക് അതിന്റെ ബ്രോക്കറേജ് വാങ്ങുന്നതിനോ അത് യാതൊരു തെറ്റുമില്ല. ഒരാൾ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ 10 ലക്ഷത്തിന്റെ ഒരു സ്ഥലമുണ്ട്, അത് കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ, ആ കച്ചവടം റെഡിയാക്കി കൊടുത്തതിന്റെ പേരിൽ അയാൾ അതിന് വല്ല തുകയോ മേടിക്കുന്നതിന് അത് തെറ്റില്ല. എന്നാൽ ഇയാൾ അതിന്റെ മുതലാളിയായി നിന്നുകൊണ്ട് അത് വിൽക്കുന്നത് അത് ദീനുൽ ഇസ്ലാം എതിർക്കുകയാണ്. എന്താണ് ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തെ, ബ്രോക്കറേജ് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അതിന്റെ മുതലാളിയല്ല. അതിനെന്തെങ്കിലുമൊക്കെ നഷ്ടമുണ്ടായാൽ അയാൾക്കതിന് ബാധകമാകുന്നില്ല, അതിലെന്തെങ്കിലും കൂടുതൽ ലാഭം കിട്ടിയാലും അയാൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്നാൽ രണ്ടാമത്തെ ആൾ, അയാൾ ലാഭമുണ്ടാകുമ്പോൾ അയാൾക്കതിൽ നിന്നും എടുക്കാൻ സാധിക്കും, എന്നാൽ അതിൽ വല്ല നഷ്ടവും പറ്റിയാലോ അയാൾ അതിന് ഉത്തരവാദിയല്ല. ഉദാഹരണത്തിന്, ഈ സ്ഥലം അവൻ ഉറപ്പിക്കുകയാണ്, അഡ്വാൻസ് കൊടുത്തിട്ട് ഇവൻ ഉറപ്പിക്കുകയാണ്, 10,000 രൂപ കൊടുത്ത് ഉറപ്പിക്കുകയാണ് 10 ലക്ഷത്തിന്റെ സ്ഥലം. ഇനി ഇതിനെന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചു എന്ന് കരുതുക, ഉടനെ വല്ല വെള്ളപ്പൊക്കം വന്നു, ആ സ്ഥലമാകെ മുങ്ങിപ്പോയി, അത് നേരത്തെ ഉണ്ടായിരുന്ന ഉപയോഗം, അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കുക പോലെയുള്ള കാര്യങ്ങൾ അവിടെ സാധിക്കുന്നില്ല, ഒരു ഭൂമി കുലുക്കം വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കല്പിക്കുക, ഇവനെ സംബന്ധിച്ചിടത്തോളം, ഈ ടോക്കൺ കൊടുത്തവനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നഷ്ടവുമില്ല, നഷ്ടമാർക്കാണ്? യഥാർത്ഥത്തിലുള്ള അതിന്റെ ഉടമസ്ഥനാണ്. അപ്പോൾ ഇവന് നഷ്ടം ഒരു നിലക്കും വരുന്നില്ല, എന്നാൽ അതിനെന്തെങ്കിലും കച്ചവടം കൊണ്ടുണ്ടാക്കുന്ന ലാഭമോ അതിവനുണ്ട് താനും. കാരണം അതിന്റെ 11 ലക്ഷം 12 ലക്ഷം കിട്ടുമ്പോൾ ആ എക്സ്ട്രാ കിട്ടിയ പണം അതിവന്റെ പോക്കറ്റിലാണ്, മറ്റേയാൾക്ക് ഇയാൾ നേരത്തെ ടോക്കൺ ഉറപ്പിച്ച പണം അതാണ് കൊടുക്കുന്നത്. ദീനുൽ ഇസ്ലാമിൽ കച്ചവടത്തിൽ ആരാണോ നഷ്ടം സഹിക്കാൻ തയ്യാറാകുന്നത് അയാൾക്കാണ് ലാഭമെടുക്കാനുള്ള അർഹതയുള്ളത്. അതല്ലാതെ എനിക്ക് ലാഭം മാത്രം ഞാൻ ഉണ്ടാക്കുക, നഷ്ടം വരുമ്പോൾ അത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ, ഞാൻ ഇടയിൽ നിന്നിട്ട് രണ്ടാം കച്ചവടം ചെയ്യുക അത് ഉടമപ്പെടുത്താതെ, എന്നിട്ട് അതിന് ലാഭമുണ്ടെങ്കിൽ അതെനിക്ക്, നഷ്ടമുണ്ടെങ്കിൽ അതെനിക്കില്ല എന്ന രൂപത്തിലുള്ള കാര്യം പാടില്ല. എന്നാൽ സഹോദരങ്ങളെ, ഒരാൾക്ക് കടമായി വാങ്ങിയിട്ട് കൊടുക്കാം, അത് അനുവദനീയമാണ്. ഒരാൾക്ക് നിന്റെ അടുക്കൽ വന്ന് ഒരാൾ പറയുകയാണ്, എനിക്ക് ഇന്നാല് ഇന്ന വസ്തുക്കളൊക്കെ വാങ്ങണം, എനിക്കിന്ന ഇത്ര കിൻഡൽ ഇന്നത് വേണം, ഇത്ര കിൻഡൽ ഇന്നത് വേണം എന്ന് നിന്നോട് പറഞ്ഞാൽ നിനക്ക് ഉടൻ തന്നെ അത് കച്ചവടത്തിന്റെ അതിനേക്കാൾ വലിയ ഹോൾസെയിലറായിട്ടുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് എനിക്ക് ഇന്ന ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞത് കച്ചവടം ഉറപ്പിക്കാം. നിനക്ക് വേണമെങ്കിൽ ഈ കച്ചവടം കഴിഞ്ഞതിന് ആ പണം കിട്ടിയിട്ട് അത് കൊടുത്താലും മതി, അത് അനുവദനീയമാണ്. പക്ഷേ ഈ കച്ചവടം നീ ഉറപ്പിക്കേണ്ടതുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? നീ സാധനം മുഴുവൻ വാങ്ങി നിന്റെ സ്റ്റോക്കിലേക്ക് എത്തി, എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള നഷ്ടം അവിടെ ഉണ്ടായി എന്ന് വിചാരിക്കുക, നിന്റെ ഗോഡൗൺ പെട്ടെന്ന് കത്തിപ്പോയി എന്ന് സങ്കല്പിക്കുക, എന്തായിരിക്കും അവിടെ, ആർക്കായിരിക്കും അവിടെ നഷ്ടം? ഈ വാങ്ങിയ ആൾക്കായിരിക്കണം. അതല്ലാതെ മറ്റേയാൾ ഒന്നാമത്തെ ആളെടുത്ത് മുഴുവൻ ഇങ്ങ് വാങ്ങിയിട്ട് അതിനെന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അതെനിക്കില്ല, അതിൽ ലാഭം മാത്രം നടുവിൽ നിൽക്കുന്നവൻ എടുക്കുക, അത് പാടില്ല. മറിച്ച് നീ കടമായിട്ടാണെങ്കിലും യഥാർത്ഥ ഉടമസ്ഥനിൽ നിന്നും അതിൽ നിന്നും നീ അതിന്റെ കൃത്യമായിട്ട് അത് കച്ചവടം നടത്തിയിരിക്കണം, എന്നിട്ട് നിനക്ക് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. ചില ആളുകൾ ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ സാധനത്തിന് ആളുകൾ വന്നാൽ അപ്പുറത്തെ കടയിലേക്ക് പോയി സാധനങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ടുവരും, ഇവനപ്പോൾ വാങ്ങിയിട്ടുണ്ടാവുകയില്ല, ആ കുറച്ച് സാധനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്നിട്ട് ഈ വാങ്ങാൻ വന്ന അത് ഉടമ്പപ്പെടുത്തുന്നതിന് മുമ്പ് കടമായിട്ട് പോലും അങ്ങനെ ഒരു അക്കത് കച്ചവടം ഉടമ്പടി നടക്കുന്നതിന് മുമ്പ് അത് മറിച്ചു വിൽക്കുന്നത് കാണാൻ സാധിക്കും. അത് ദീനുൽ ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. നീ പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ കടമായിട്ടെങ്കിലും നീ അത് യഥാർത്ഥ ഉടമസ്ഥനിൽ നിന്നും അത് വാങ്ങിയതിന് ശേഷം മാത്രമേ നീ ഇത് വിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിലുള്ള നിയമം. അതല്ലാതെ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യം വിൽക്കുക എന്നുള്ളത് ശറഅ അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ, ഏഴാമത്തെ നിബന്ധന, അയ്യക്കൂനൽ അബ്ദു മുനജ്ജസൻ, ആ ഉടമ്പടി അത് നടപ്പിൽ വരുത്താൻ പറ്റുന്ന കാര്യമായിരിക്കണം, അഥവാ അതിൽ യാതൊരു രൂപത്തിലുള്ള ഷർത്തുകൾ വേറൊരു ഷർത്ത് വെക്കാൻ പാടില്ല. എന്റെ ഈ വീട് നീ വാങ്ങണമെങ്കിൽ എന്റെ ഈ വീട് നിനക്ക് ഞാൻ വിൽക്കുകയാണ്, പകരം നീ എന്റെ ഇന്ന സ്ഥലം വാങ്ങിക്കൊള്ളണം എന്നൊരു നിബന്ധന ഷർത്തിനുള്ളിൽ, ഒരു അക്കത്തിനുള്ളിൽ മറ്റൊരു അക്കത്ത് മറ്റൊരു നിബന്ധന വെക്കാൻ പാടില്ല. ഞാൻ എന്റെ ഈ കാർ നിനക്ക് വിറ്റിരിക്കുന്നു, പക്ഷേ ഇന്ന മാസത്തിലെ ഞാൻ നിനക്കത് നൽകുകയുള്ളൂ എന്നൊരു നിബന്ധന അത് പാടില്ല. അഥവാ ഒരു അക്കത്തിന്റെ ഇടയിൽ, ഒരു ഉടമ്പടിയുടെ ഇടയിൽ മറ്റൊരു ഉടമ്പടി അവിടെ വെക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് ഇതിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു, അത് മറ്റൊരു കാര്യം നടന്നാലേ ഞാൻ ഇന്നത് വിൽക്കുകയുള്ളൂ, നീ എന്റെ കയ്യിൽ നിന്നും 10 കിലോ ഇന്നതെടുത്താലേ ഞാൻ 10 കിലോ മറ്റേത് നിനക്ക് വിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞുള്ള നിബന്ധന കച്ചവടത്തിൽ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എട്ടാമത്തെയും അവസാനത്തെയും സഹോദരങ്ങളെ, അൻതകൂന മൻഫഅത്തുൽ ഐനി മുബാഹ, നമ്മൾ വിൽക്കുന്ന കാര്യം അത് മുബാഹായ അനുവദനീയമായ കാര്യമായിരിക്കണം എന്നുള്ളതാണ്. അല്ല മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് മൻഫഅത്തുള്ളത് കൂടിയായിരിക്കണം, ഉപകാരമുള്ള കാര്യമായിരിക്കണം വെക്കേണ്ടത്. ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു കാര്യം അത് വിൽക്കുക എന്നുള്ളത് അത് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ല. ഒരു വേസ്റ്റ് ആയിട്ട് ഒരു കാര്യവുമില്ല, ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വലിച്ചെറിയുന്ന എന്തെങ്കിലും ഒക്കെ ആരും വിൽക്കുകയില്ല, അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗമുണ്ട് എങ്കിൽ അതാണ് വിൽക്കേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിനപ്പുറത്തേക്കാണ് അത് ഇബാഹത്തായിരിക്കണം. ഹലാലായ കാര്യങ്ങളെ വിൽക്കാൻ പാടുള്ളൂ, ഹറാമായ കാര്യങ്ങൾ വിൽക്കാൻ പാടില്ല. പല മുസ്ലിം സഹോദരങ്ങളും ഈ വിഷയത്തിൽ വലിയ വീഴ്ച വരുത്തുന്നത് കാണാൻ സാധിക്കും. അവർക്കിതാ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അവർക്കിതാ അങ്ങാടികളുണ്ട്, ഗ്രോസറി ഷോപ്പുകളുണ്ട്, എന്തെല്ലാം ഹറാമുകളായ വസ്തുക്കളാണ് അവരവിടെ വിൽക്കുന്നത്. സിഗരറ്റ് വിൽക്കുന്നയാള് ചോദിച്ചാൽ ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല എന്നാണ്. സഹോദര, നീ ഹലാലായ കാര്യം മാത്രം ഭക്ഷിക്കുകയും ആളുകൾക്ക് നീ ഹറാമു ഭക്ഷിക്കാൻ കൊടുക്കുകയുമാണ്. ഇത് യഹൂദികളുടെ പണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികൾക്ക് നെയ്യ് ഹറാമാക്കിയപ്പോൾ അവർ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ആ നെയ്യ് ആളുകൾക്ക് വിൽക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഭക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ അതുവഴി അവർ ധരിക്കുന്നത് ഒരു തന്ത്രം കാണിക്കാമെന്നാണ്, അതിൽ സമ്പത്തുണ്ടാക്കുക. അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയാൽ അതിലൊരു യാതൊരു രൂപത്തിലുള്ള മൻഫഅത്തും കച്ചവടം കൊണ്ടോ മറ്റോ ഉപകാരമെടുക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു എന്തെല്ലാമാണോ ഹറാമാക്കിയത് നമ്മൾ പഠിക്കണം, വ്യക്തമായി അറിയുന്ന എന്തെല്ലാം കാര്യങ്ങൾ മുസ്ലിമികളായ ആളുകൾ ചെയ്യുന്നു. സിഗരറ്റുകൾ വിൽക്കുന്നു, അതുപോലെ സ്ത്രീകളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന സ്ത്രീകളുടെ ഫോട്ടോയുള്ള മാഗസിനുകൾ വിൽക്കുന്നു, മുസ്ലിമികളാണ് വിൽക്കുന്നത്. ഇതൊക്കെ വ്യക്തമായി അറിയുന്ന കാര്യമല്ല, ആർക്കാണ് ഇതിനെക്കുറിച്ച് സംശയമുള്ളത്? അതേപോലെ അള്ളാഹു ഹറാമാക്കി യാതൊരു വസ്തുവും സഹോദരങ്ങൾ വിൽക്കാൻ പാടില്ല. എന്നാൽ ഹറാമിനോ ഹലാലിനോ രണ്ടിനും ഉപയോഗിക്കാം എന്ന നിലക്കുള്ള വസ്തുക്കളാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അവിടെ ഹറാമിനാണെന്ന് ഉറപ്പായാൽ നീ അത് വിൽക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, നീ ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ്, നിന്റെ കയ്യിൽ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്, അപ്പോഴത് ഒരു കമ്പനി നിന്നെ സമീപിക്കുകയാണ്, തൊട്ടടുത്തൊരു വൈനിന്റെ കമ്പനി എത്തിയിരിക്കുന്നു, അവർക്ക് മാസാമാസം ക്വിന്റൽ കണക്കിന് അല്ലെങ്കിൽ ടൺ കണക്കിന് മുന്തിരി അവർക്ക് ആവശ്യമുണ്ട്. നിനക്ക് കൃത്യമായി അറിയാം അവർ വൈൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ഹറാമായ പാനീയങ്ങളായ കള്ളും മറ്റും ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് കോടി ലാഭം ലഭിച്ചാലും അതിന് സമ്മതിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, ഹറാമായ കാര്യമാണ്, അത് നിനക്ക് ചെയ്യാൻ പാടില്ല. എന്നാൽ സാധാരണഗതിയിൽ നീ ഫ്രൂട്ട്സ് വിൽക്കുക, മുന്തിരി വിൽക്കുക എന്നുള്ളത് നിനക്ക് അനുവദനീയമായ കാര്യമാണ്, അതിൽ ആളുകൾ എന്തുപോയി ചെയ്യുന്നു എന്ന് നിനക്കറിയില്ല. എന്നാൽ വ്യക്തമായി ഹറാമിനാണ് കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞാൽ അത് വിൽക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ പറഞ്ഞതാണ് ആയുധങ്ങൾ. ആയുധങ്ങൾ അത് നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കാം, ഒരാൾക്കൊരു കത്തി ഒരുപാട് ഉപകാരങ്ങൾ അതിനുണ്ട്. എന്നാൽ ഒരു ഗുണ്ടാസംഘമാണ് നിന്റെ അടുക്കൽ കത്തിക്ക് വേണ്ടി വരുന്നത്, അയാൾ ആരെങ്കിലും അന്യായമായി ആക്രമിക്കാനാണെന്ന് നിനക്ക് വ്യക്തമായി അറിയാമെങ്കിൽ അയാൾക്ക് ആ കത്തി വിൽക്കുക എന്നുള്ളത് നിനക്ക് ഹലാലാവുകയില്ല. അത് നിനക്ക് ഹലാലാവുകയില്ല. ആ രൂപത്തിൽ ഹറാമിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് പൂർണ്ണമായി അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തീരെ പാടില്ല. അതിൽ സാധ്യത വളരെ കൂടുതലാണെങ്കിൽ പോലും പണ്ഡിതന്മാർ പറയുന്നു സൂക്ഷ്മതക്ക് അത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അത് മിക്കവാറും അവൻ ഇന്ന രൂപത്തിലാണ്. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, സ്ത്രീകൾ പരസ്യമായി ഔറത്ത് വ്യക്തമാകുന്ന രൂപത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അത് വിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായി നമുക്കറിയാവുന്ന ചില വസ്ത്രങ്ങളുണ്ട്, മുട്ടിന് മുകളിലോട്ടും മുട്ടിന് തൊട്ട് താഴെയായിട്ടും അങ്ങനെ കൈയില്ലാത്തതും, അങ്ങനെ അവർ വ്യക്തമായി പുറത്തേക്ക് തന്നെയാണ് ധരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന വസ്ത്രങ്ങൾ സഹോദരങ്ങളെ, അത് വിൽക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ അതല്ലാത്ത അവരെങ്ങനെയാണ് ധരിക്കുക എന്ന് നമുക്കറിയില്ല എങ്കിൽ അത് വിൽക്കൽ അനുവദിക്കപ്പെടും. അവൽ ഹലാലും ഹറാമുമായ അതിനുള്ള ഉപയോഗം അതിനുണ്ട് എങ്കിൽ അതിനനുവദിക്കപ്പെടും. ഹറാമിനാണ് എന്ന് വ്യക്തമായാൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെയാണ് കച്ചവടം എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ കടുത്ത പരിശ്രമമുള്ള ഒരു ജിഹാദാണ്. അതിന് വലിയ പ്രയാസമുണ്ട്. കച്ചവടം അതിൽ അല്ലാഹു തആല ഒരുപാട് എളുപ്പം നൽകിയിട്ടുണ്ട്. മറ്റുള്ള ആളുകളെക്കാളും കച്ചവടം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കാത്ത രൂപത്തിലുള്ള ലാഭങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അവന് നേടാൻ സാധിക്കും. മറ്റ് സാലറികൾ വാങ്ങുന്നവനെ പോലെയല്ല, പക്ഷെ അതിന് ഇങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളുണ്ട്. അല്ലാഹു തആല അനുവദിച്ച രൂപത്തിൽ അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളത് വലിയ അനിവാര്യമുള്ള കാര്യമാണ്. അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നിയമ കാര്യങ്ങളെല്ലാം, നിയമസംഹിതകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും ആ രൂപത്തിൽ ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 8 നിബന്ധനകളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കച്ചവടം ചെയ്യുന്നയാളുകളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ധാരാളം ആളുകൾ കച്ചവടം ചെയ്യുന്നവനെ സമീപിക്കുകയാണ്, ഇന്നാലിന്ന കാര്യങ്ങളിലൂടെ ചെയ്തുകൊള്ളൂ, ഇന്നാലിന്ന കാര്യങ്ങളിലൂടെ ചെയ്തുകൊള്ളൂ. അങ്ങനെ ഒരു മുസ്ലിമായ കച്ചവടക്കാരനെ എങ്ങനെയെങ്കിലുമൊക്കെ ഹറാമിലേക്ക് എത്തിക്കാൻ താല്പര്യം കാണിച്ചുകൊണ്ടാണ് ചുറ്റുമുള്ളത്. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, കച്ചവടം ചെയ്യുന്ന സമയത്ത് ഹറാമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കുക എന്നുള്ളത്. പല ആളുകളും പല മുസ്ലിമികളടക്കം ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് ഇത്. അതിനുവേണ്ടി പലിശക്ക് കൊടുക്കുന്ന ബാങ്കുകളെ സമീപിക്കുകയും അങ്ങനെ അവിടെ നിന്ന് ലക്ഷങ്ങൾ വാങ്ങുകയും പലിശക്കെടുക്കുകയും അങ്ങനെ കച്ചവടത്തിന് വേണ്ടി അവർ ഇൻവെസ്റ്റ്മെന്റായി സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇന്ന് വളരെ പതിവായിട്ടുള്ള കാര്യമാണ്. പല കച്ചവടക്കാരും മുസ്ലിമീങ്ങളായ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളും അവരുടെ അടുക്കലേക്ക് ബാങ്കുകാരിങ്ങോട്ട് വന്ന് വിളിക്കുകയെന്താ, നിങ്ങൾക്കിതാ 10 ലക്ഷം തരാൻ ഞങ്ങൾ തയ്യാറാണ്. ബാങ്ക് മാനേജർ തന്നെ നേരിട്ട് വിളിക്കുകയാണ്, നിങ്ങൾക്ക് 10-20 ലക്ഷം തരാൻ നമ്മൾ തയ്യാറാണ്. വേണ്ട എന്ന് പറയുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളും എടുക്കുന്നുണ്ടല്ലോ, എല്ലാ ദീന് പറയുന്ന ആളുകളും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നവർ തിരിച്ചു പറയുകയാണ്. ശരിയാണ്, അൽഹംദുലില്ല, ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങൾ, ധാരാളം ആളുകൾ ആ രൂപത്തിൽ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഖേദകരം, ഒരുപാട് ആളുകൾ അവർ ഇതൊന്നും പാലിക്കുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യുക, വലിയ വലിയ സ്വപ്നങ്ങളാണ്, അങ്ങനെ അതിന് ഹറാമായ രൂപത്തിലാണെങ്കിലും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വലിയ കച്ചവടക്കാരനാകണം എന്നുള്ള ആഗ്രഹത്തിൽ പലിശക്കും മറ്റുമൊക്കെ പണമെടുത്തുകൊണ്ട് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ഇനി വേറെ ചില ആളുകൾ അവർ കച്ചവടത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അത് ബാങ്കിലിട്ട് കിട്ടുന്ന പലിശ എടുക്കുന്നത് പോലെ കിട്ടണമെന്നാണ് അവരുടെ ആഗ്രഹം. അഥവാ അവനൊരു 10 ലക്ഷം രൂപ കൊണ്ടിട്ടാൽ അവന് മാസത്തിൽ ഇത്ര ഫിക്സഡ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടണമെന്ന്. സഹോദരങ്ങളെ, അത് അനുവദനീയമായ കാര്യമല്ല. മറിച്ച് അത് പലിശയോടാണ് ഇതിന് സാദൃശ്യമുള്ളത്. പണ്ഡിതന്മാർ അത്തരം രൂപത്തിലുള്ള ലാഭവിഹിതം എടുക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറിച്ച് കൃത്യമായിട്ട് ഹലാലും ഹറാമും നോക്കിയിട്ട് എത്രയാണോ അയാൾക്ക് ലാഭമുണ്ടാകുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇവന് പ്രോഫിറ്റ് ലഭിക്കുക. ആ മാസത്തിൽ ലാഭം കൂടുതലാണോ, ആ വർഷത്തിൽ ലാഭം കൂടുതലാണോ, ഇയാൾക്ക് കൂടുതൽ ലാഭം കിട്ടും. എന്നാൽ ഇയാൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ, ആ ഇൻവെസ്റ്റ്മെന്റ് ഇട്ടവനും ആ നഷ്ടം ലഭിച്ചതിൽ അവനത് പങ്കുണ്ട്. ചില ആളുകൾക്ക് അത് സഹിക്കാൻ സാധിക്കുകയില്ല. അവൻ കൊണ്ടിട്ട പണം അത് കൃത്യമായിട്ട് അവന് തിരിച്ചു കിട്ടണമെന്നാണ്. ഈ കച്ചവടം ചെയ്യുന്നവൻ നഷ്ടവും ലാഭവും ഉണ്ടാകാം, ഒരിക്കലും നഷ്ടമില്ലാത്ത ഒരു കച്ചവടം വരികയില്ല. ഏതൊരു കച്ചവടത്തിനും നഷ്ടവും ലാഭവും ഉണ്ടാകും. നമ്മൾ എന്തെല്ലാം ബുദ്ധിക്കണക്കുകൾ കൂട്ടിയാലും ആ കച്ചവടത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ചില ആളുകൾ അവർ വാഗ്ദാനം കൊടുക്കും, കാരണം അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടണമെങ്കിലേ കൃത്യമായി ഞങ്ങൾ ഇത്ര നൽകിയിരിക്കും. എന്തിനാ അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കുകയുള്ളൂ എന്ന് അവരറിയാം. കച്ചവടക്കാരന് ഭാഗത്തുള്ള തെറ്റാണ്, ഒരിക്കലും നീ അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് നീ പറയേണ്ടത് ഇതിന് ഇന്ന ഇന്ന സാധ്യതകൾ ഉള്ളതാണ്, ഇതിന് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കുറവാണ്, ഇത് ലാഭമാണ് എങ്കിൽ നിനക്ക് ഏകദേശം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പറയാം. അതല്ലാതെ മാസത്തിൽ നിനക്കിതാ 10,000 രൂപ തരും, 25,000 രൂപ തരും എന്ന് ഫിക്സഡ് പ്രോഫിറ്റുകൾ നിശ്ചയിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അതിന് അനുവദനീയമായ കാര്യമല്ല. അത് യഥാർത്ഥത്തിൽ അല്ലാഹു തആല കച്ചവടം ചെയ്യുന്നവനും വലിയ നിഅമത്തായി ഖൈറായി നൽകിയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവൻ പലപ്പോഴും ബദ്ധപ്പാടിലാണ് എങ്ങനെയാണിത് കൊടുക്കുക, ഇന്നാൽ ഇന്ന സ്ഥലത്തുനിന്നൊക്കെ 10 ലക്ഷം വാങ്ങിയിട്ടുണ്ട്, ഇവന് കൊടുക്കാനാണെങ്കിൽ കച്ചവടം നഷ്ടത്തിലുമാണ്, അയാൾക്കാണെങ്കിൽ കൃത്യമായി കൊടുത്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഇവനിതാ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ കച്ചവടക്കാരൻ വേറെ ഇൻവെസ്റ്റ്മെന്റുകൾ വാങ്ങും. എന്തിന്? യാതൊരു കച്ചവടവുമില്ല, കാരണം അത് വാങ്ങിയിട്ട് വേണം, ഇതിൽ നിന്നെ കൂട്ടാമെന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഈ പറയുന്ന നിലവിലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് കൊടുക്കാൻ, കാരണം അത് വഴിയില്ല. എന്നാൽ യഥാർത്ഥ രൂപത്തിൽ ലാഭമാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമുണ്ടാകും, നഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ഇതാണ് ശരീഅത്തിലുള്ള കച്ചവടം. കച്ചവടം എന്ന് പറയുന്നത് എപ്പോഴും ലാഭം മാത്രം നൽകുന്ന ഒരു കാര്യമല്ല, അതിൽ നഷ്ടവും ഉണ്ടാകും. നഷ്ടമുണ്ടായാൽ സഹിക്കാൻ തയ്യാറാകണം എന്ന രൂപത്തിലാണ് ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ദീനുൽ ഇസ്ലാമിൽ വെച്ചതിന്റെ പിന്നിലും വാങ്ങുന്നവനും വിൽക്കുന്നവനും യഥാർത്ഥ രൂപത്തിൽ സുരക്ഷിതത്വം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കച്ചവടത്തിന്റെ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തികളും, അത് കച്ചവടം ചെയ്യുന്നവരായാലും ശരി, കച്ചവടത്തിലേക്ക് തങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ അത് നിക്ഷേപിക്കുന്നവരായാലും ശരി, നമ്മൾ നിക്ഷേപിക്കുന്ന കാര്യങ്ങൾ അത് ഹലാലായ മാർഗത്തിലാണോ, അവർ നിക്ഷേപിക്കുന്ന സംവിധാനങ്ങൾ അത് ഹലാലായത് തന്നെയാണോ, ഇത് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് ഓൺലൈൻ നിക്ഷേപങ്ങൾ വന്നപ്പോൾ പല ആളുകളും അത് ചിന്തിക്കുന്നില്ല. പല രൂപത്തിലുള്ള ഷെയറുകൾ ആളുകൾ വാങ്ങുകയാണ്, അത് വാങ്ങുന്ന ചില ഷെയറുകൾ അത് ഹറാമായ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കമ്പനികളുടേതാകും. മദ്യങ്ങൾ വിൽക്കുന്ന കമ്പനികളിലേക്ക് ഷെയറുകൾ ചിലപ്പോൾ കൂടുതലായിരിക്കും, അത് വാങ്ങുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ബാങ്കിംഗ് സംവിധാനങ്ങളുടെ ഷെയറുകൾ വാങ്ങുന്ന ആളുകളെ കാണാൻ സാധിക്കും, അതിലൊക്കെ കിട്ടുന്ന ലാഭങ്ങൾ കൂടുതലായിരിക്കും. ആളുകൾ വാങ്ങും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്നായി പഠിക്കേണ്ടതുണ്ട്. ഈ ഷെയറുകൾ ഞാൻ വാങ്ങുന്ന ഈ കാര്യത്തിന് ഈ കമ്പനിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഹറാമായ രീതികൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഹറാമായ വസ്തുക്കളാണോ വിൽക്കുന്നത് എന്ന് പരിശോധിക്കണം. അവർ കൊണ്ടുവന്നിട്ടുള്ള ഷെയറിന്റെ രീതി അത് ഹറാമായിട്ട് രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തിൽ എന്തെല്ലാം പഠിച്ചിട്ടാണ് ചെയ്യുന്നത്, എന്നാൽ നമ്മുടെ ദീനിൽ ഹലാലാണോ ഹറാമാണോ എന്ന് സംശയം വരുന്ന കാര്യത്തിൽ ആളുകൾ പഠിക്കുന്നതിൽ വളരെ ദൂരെയായിരിക്കും. എനിക്കറിയില്ല, എനിക്കതൊന്നും അറിയില്ല എന്നായിരിക്കും ഈ കച്ചവടക്കാരന്റെ ഒപ്പ്. എന്നാൽ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം അവൻ കൃത്യമായി ചെയ്യും. ഹലാലും ഹറാമും അത് പഠിക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും അറിയില്ല എന്ന് ചിലർ പറയുന്നതായി കാണാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം ഇബ്നു അബ്ദുൽ ബർ, അതുപോലെ ഇമാം അൽ ഖറാഫി റഹിമഹുമുള്ള പോലെയുള്ള ആളുകളെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇങ്ങനെ പഠിക്കാതെ അറിവില്ലാതെ ഇത്തരം രൂപത്തിലുള്ള ഹറാമുകളിലേക്ക് ചെന്ന് ചാടുന്ന ആളുകൾ രണ്ട് കാര്യത്തിൽ ശിക്ഷിക്കപ്പെടും. ഒന്ന്, അവൻ പഠിക്കാത്തതിന്റെ പേരിലുള്ള ശിക്ഷ. രണ്ട്, അവൻ ഈ ഹറാം ചെയ്തതിന്റെ പേരിലുള്ള ഈ ശിക്ഷ. അതുകൊണ്ട് ഞാൻ അറിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറയുക എന്നുള്ളത് അത്തരക്കാർക്ക് അനുവദനീയമല്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ ഉണർത്തിയതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഹലാലാക്കി നിശ്ചയിച്ച കാര്യങ്ങൾ അത് അനുഭവിക്കാനും ഹറാമായ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാനും എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചിട്ടുള്ള തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, മുസ്ലിമീങ്ങൾ അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കുകയും നാളെ നമ്മെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. اللهم إنا نسألك الجنة, اللهم إنا نسألك الجنة, اللهم إنا نسألك الجنة. اللهم يا مقلب القلوب ثبت قلوبنا على دينك, ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم, وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم, وصلى الله على نبينا محمد وعلى آله وصحبه وسلم.